മർക്കോസ് അധ്യായം 9. യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കും മുമ്പ് ദൈവരാജ്യം വരുന്നത് കാണും. ദൈവരാജ്യം പ്രതാപത്തോടെ വരും.
6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടൊപ്പം യേശു ഉയർന്ന മലമുകളിലേക്ക് പോയി. അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശുവിന് മാറ്റമുണ്ടായി. അവന്റെ വസ്ത്രം തിളങ്ങുന്ന വെണ്മയുള്ളതായി, ഒരാൾക്കും നൽകാൻ കഴിയാത്തത്ര വെണ്മ. അപ്പോൾ യേശുവിനോടൊപ്പം അവിടെ 2 പേർ പ്രത്യക്ഷപ്പെട്ടു. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ മോശയും ഏലിയാവുമായിരുന്നു. പത്രോസ് യേശുവിനോട് പറഞ്ഞു,
ഗുരു, നമ്മൾ ഇവിടെ ആയത് നന്നായി. ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും.
പത്രോസിന് എന്തു പറയണമെന്ന് അറിവില്ലായിരുന്നു. കാരണം അവനും മറ്റു 2 ശിഷ്യന്മാരും വല്ലാതെ ഭയന്നിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ മൂടി. മേഘത്തിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി,
യേശുവിന്റെ പുത്രനാകുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവനെ അനുസരിക്കുക.
പത്രോസും യാക്കോവും യോഹന്നാനും നോക്കിയപ്പോൾ മറ്റാരെയും അവർ കണ്ടില്ല. യേശു മാത്രമേ അവരോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. യേശുവും ശിഷ്യന്മാരും മലയിറങ്ങുകയായിരുന്നു. അവൻ ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു,
മലമുകളിൽ നിങ്ങൾ കണ്ടതൊന്നും ആരോടും പറയരുത്. മനുഷ്യപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ കാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും പറയാം എന്താണ് കണ്ടതെന്ന്.
അതിനാൽ അവർ യേശുവിനനുസരിച്ച് കണ്ടതൊന്നും ആരോടും പറഞ്ഞില്ല. പക്ഷേ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞതിന്റെ പൊരുളിനെ പറ്റി അവർ ചർച്ച ചെയ്തു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
എന്താണ് ഏലിയാവ് ആദ്യം വരട്ടെ എന്ന് ശാസ്ത്രിമാർ പറയുന്നത്?
യേശു പറഞ്ഞു,
ഏലിയാവ് ആദ്യം വരണമെന്നവർ പറഞ്ഞത് ശരിയാണ്. എല്ലാം നേരെയാക്കുന്നത് ഏലിയാവാണ്. പക്ഷേ മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും അവജ്ഞയാൽ തിരസ്കരിക്കപ്പെടുകയും വേണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു. ആളുകൾ ചെയ്യാവുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും അയാളുടെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം അവന് സംഭവിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്.
അനന്തരം യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പോയി. അവർക്ക് ചുറ്റും അനേകം പേർ ഇരിക്കുന്നത് അവർ കണ്ടു. ശാസ്ത്രിമാർ ആ ശിഷ്യന്മാരോട് തർക്കിക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ ജനങ്ങൾ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവനെ സ്വീകരിക്കാൻ അവർ ഓടിയെത്തി. യേശു ചോദിച്ചു,
എന്താണ് നിങ്ങൾ ശാസ്ത്രിമാരുമായി തർക്കിക്കുന്നത്?
ഒരാൾ പറഞ്ഞു,
ഗുരു, ഞാൻ എന്റെ മകനെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു. അതവനെ ഊമനാക്കി. പിശാച് അവനെ ആക്രമിക്കുകയും നിലത്തിരട്ടിയിടുകയും ചെയ്യുന്നു. അവന്റെ വായിൽ നിന്ന് പതവരികയും പല്ലുകടിക്കുകയും മരവിച്ചു പോകുകയും ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോട് അശുദ്ധാത്മാവിനെ ഓടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു, പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല.
യേശു പറഞ്ഞു,
നിങ്ങൾക്ക് വിശ്വാസമില്ല. എത്ര നാൾ ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടാകണം? ഞാൻ എത്ര നാൾ നിങ്ങളോടൊത്ത് ക്ഷമയോടെ കഴിയും? കുട്ടിയെ കൊണ്ടുവരൂ.
അവർ കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിനെ കണ്ടപ്പോൾ അശുദ്ധാത്മാവ് കുട്ടിയെ ആക്രമിച്ചു. കുട്ടി താഴെ വീണ് ഉരുണ്ടു. അവന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നു. യേശു കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു,
ഇവൻ ഇങ്ങനെയായിട്ട് എത്ര കാലമായി?
കുട്ടിയുടെ പിതാവ് പറഞ്ഞു,
ചെറുപ്പം മുതൽക്കു തന്നെ അശുദ്ധാത്മാവ് ചിലപ്പോൾ അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ ദയ ചൊരിഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണേ.
യേശു കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു,
നിനക്ക് കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്.
പിതാവ് വിളിച്ചു പറഞ്ഞു,
ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കൂ.
സംഭവിക്കുന്നത് എന്തെന്ന് കാണാൻ ആളുകൾ ഓടിക്കൂടി. യേശു അശുദ്ധാത്മാവിനോട് സംസാരിച്ചു. യേശു പറഞ്ഞു,
ഈ കുട്ടിയെ ഊമനും ബധിരനുമാക്കിയ അശുദ്ധാത്മാവേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, കുട്ടിയിൽ നിന്ന് പുറത്തു വരിക, ഇനി ഒരിക്കലും തിരിച്ചു വരരുത്.
അശുദ്ധാത്മാവ് നിലവിളിച്ചു. അത് കുട്ടിയെ നിലത്ത് തള്ളിയിട്ട് പുറത്തേക്ക് വന്നു. കുട്ടി മരിച്ചതുപോലെ കാണപ്പെട്ടു. വളരെ ആളുകൾ പറഞ്ഞു,
അവൻ മരിച്ചു.
യേശു അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. യേശു വീടിനുള്ളിലേക്ക് പോയി. ശിഷ്യന്മാർ മാത്രമേ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവർ ചോദിച്ചു,
ആ അശുദ്ധാത്മാവിനെ ഓടിക്കാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞതെന്താണ്?
യേശു പറഞ്ഞു,
അത്തരം അശുദ്ധാത്മാവിനെ പ്രാർത്ഥന കൊണ്ടേ ഓടിക്കാനാവൂ.
അനന്തരം യേശുവും ശിഷ്യന്മാരും അവിടം വിട്ട് ഗലീലയിലൂടെ സഞ്ചരിച്ചു. തങ്ങൾ എവിടെയാണെന്ന് ആരുമറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു. തന്റെ ശിഷ്യന്മാരെ മാത്രം പഠിപ്പിക്കാൻ യേശു ആഗ്രഹിച്ചു. യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ അവനെ കൊല്ലുവാനുള്ളവർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ കൊല്ലും. മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും.
പക്ഷേ യേശു എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് ചോദിച്ചറിയാൻ അവർക്ക് ഭയമായിരുന്നു. യേശുവും ശിഷ്യന്മാരും കഫർണഹൂമിലേക്ക് പോയി. അവർ ഒരു വീട്ടിലേക്ക് കയറി. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
വഴിക്ക് വച്ച് നിങ്ങൾ എന്തോ തർക്കിക്കുന്നത് കേട്ടല്ലോ, എന്തിനെപ്പറ്റിയായിരുന്നു അത്?
എന്നാൽ അവർ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതായിരുന്നു അവരുടെ തർക്കവിഷയം. യേശു നിലത്തിരുന്ന് 12 അപ്പസ്തോലന്മാരെയും വിളിച്ചു. യേശു പറഞ്ഞു,
ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റെല്ലാവരെയും തന്നെക്കാൾ വലിയവരായി കാണണം. അവൻ മറ്റെല്ലാവരുടെയും സേവകനുമായിരിക്കണം.
അപ്പോൾ യേശു ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി. പിന്നീട് ശിശുവിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പറഞ്ഞു,
ഇത്തരം കുഞ്ഞുങ്ങളെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എനിക്ക് സ്വീകാര്യനാണ്. എന്നെ അംഗീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും അംഗീകരിക്കുന്നു.
യോഹന്നാൻ പറഞ്ഞു,
ഗുരു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളിൽ ഒരുവൻ അല്ലായിരുന്നു, അതിനാൽ ഞങ്ങൾ അവനെ തടയാൻ ശ്രമിച്ചു.
യേശു പറഞ്ഞു,
അവനെ തടയരുത്. എന്റെ നാമത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നവന് അതിനുശേഷം പെട്ടെന്ന് എന്നെപ്പറ്റി ദുഷിച്ചു പറയാനാവില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ആളാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ആളാകയാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കോപ്പ വെള്ളം തന്ന് സഹായിച്ചാൽ അയാൾക്ക് തക്ക പ്രതിഫലം ലഭിക്കും. എന്നിൽ വിശ്വസിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലും പാപത്തിലേക്ക് വീഴാൻ കാരണമാക്കുന്നവന് കഷ്ടം. അവനെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തുന്നതാണ് ഭേദം. നിങ്ങളുടെ കൈ നിങ്ങളെക്കൊണ്ട് പാപം ചെയ്യിച്ചാൽ അത് മുറിച്ചു കളയുക. ശരീരത്തിലെ അവയവം നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ ജീവിക്കുന്നത് നന്ന്. രണ്ട് കൈകളോടെ നരകത്തിൽ പോകുന്നതിലും നല്ലത് ഇതാണ്, ആ നരകത്തിൽ അണയാത്ത തീയുണ്ട്. നിങ്ങളുടെ കാൽ പാപം ചെയ്യുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. രണ്ട് കാലുകളോടും കൂടി നരകത്തിൽ പോകുന്നതിലും ഭേദം, ശരീരത്തിന്റെ ഒരു ഭാഗമില്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ്. പാപത്തിൽ വീഴാൻ കണ്ണ് കാരണമായാൽ അത് ചൂഴ്ന്നെടുക്കുക. ദൈവരാജ്യത്തിൽ ഒറ്റക്കണ്ണനായി പ്രവേശിക്കുന്നതാണ് രണ്ട് കണ്ണുകളോടെയും നരകത്തിൽ പോകുന്നതിലും ഭേദം. നരകത്തിൽ ആളുകളെ തിന്നുന്ന പുഴു ചാവുന്നില്ല. അവിടെ തീ ഒരിക്കലും അണയുന്നുമില്ല. എല്ലാവരും തീയാൽ ശിക്ഷിക്കപ്പെടും. ഉപ്പ് നല്ലതാണ്, പക്ഷേ അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കതിന്റെ ഉപ്പുരസം മടക്കിക്കൊടുക്കാനാവില്ല. അതിനാൽ നന്മയോടെ ജീവിക്കുക, പരസ്പരം സമാധാനം പുലർത്തുക.